ജോലിയും കാലും പോയാലെന്ത്? ഫാദർ തോമസ് കൊടിയൻ ഒക്കാം എഴുതുന്നു. എൻ്റെ അപ്പൻ്റെ പേര് ഔസോ എന്നാണ്. ഔസേ പിതാവിൻ്റെ പേരിൻ്റെ ഒരു വകഭേദം. അമ്മയുടെ പേരാകട്ടെ മേരി എന്നും. ഞങ്ങളുടെ നാട്ടിൽ പരമ്പരാഗതമായി ഒരു രീതിയുണ്ട്. ഔസേ പിതാവിൻ്റെയും മറിയത്തിൻ്റെയും പേരുള്ള ദമ്പതികളെയും അവരുടെ ഒരു ആൺകുട്ടിയെയും ചേർത്ത് തിരുക്കുടുംബമായി സങ്കല്പിച്ച് ഭവനങ്ങളിൽ വിരുന്നു നൽകും. ഏഴ് മക്കളിൽ അഞ്ചാമനായ എന്നെ ഉണ്ണീശോയുടെ സ്ഥാനത്ത് കണ്ട് ഞങ്ങളെ വിളിക്കുന്ന വീടുകളിലേക്ക് പോകുമായിരുന്നു. തിരുക്കുടുംബ വിരുന്നിനിടെ ആതിഥേയർ പതിവായി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാകാനാണ് ആഗ്രഹം? ഞാൻ പറയും, എനിക്കൊരു അച്ഛനാകണം. ആ കാലം അങ്ങനെ കടന്നുപോയി. പക്ഷേ വളർന്നു വരുംതോറും വൈദികനാകണമെന്നെന്റെ ആഗ്രഹം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഇതിനിടെ ഞാൻ ആദ്യ തവണ 10-ാം ക്ലാസ്സിൽ തോറ്റു. വീണ്ടും പരീക്ഷ എഴുതിയാണ് ജയിച്ചത്. തുടർന്ന് ഡിഗ്രി വരെ പഠിച്ചു. ഡിഗ്രി വിജയിച്ചെങ്കിലും പിന്നെ എന്ത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവിൻ്റെ ജോലിക്കാർക്കൊപ്പം ഇലക്ട്രീഷ്യനായി പോകാൻ തുടങ്ങി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജോലിയില്ലാതെയായി. കുതിര സംഭവം. പിന്നീട് പെയിന്റിംഗ് തൊഴിലാളിയായ അപ്പൻ്റെ കൂടെ ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അപ്പനും ജോലിയില്ലാതെയായി. തുടർന്ന് അപ്പൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ അതേ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു ഇരുനില വീടിൻ്റെ പെയിന്റിംഗ് ജോലി ലഭിച്ച സമയം. ഉയരം ലഭിക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന കുതിര എന്ന ഉപകരണം 2-ാം നിലയിൽ നിന്ന് താഴെ ഇറക്കാൻ ചെന്ന ഞാൻ നിർഭാഗ്യവശാൽ നിലതെറ്റി നേരെ താഴേക്ക്. ഒരു കിണറിൻ്റെ വക്കിലേക്കാണ് വീണത്. അപ്പോൾ തന്നെ എനിക്ക് ബോധക്ഷയമുണ്ടായി. ഉടനെ എല്ലാവരും ചേർന്ന് എന്നെ ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കിണറിലേക്ക് വീഴാതിരുന്നതിനാൽ മാത്രം ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടു. വാസ്തവത്തിൽ അതിലൂടെയെല്ലാം ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. വൈകാതെ ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിൽ വന്നെങ്കിലും അതോടെ ആ ജോലിയും നഷ്ടമായി. യൂദാസ്ലിഹായെ വിളിച്ചപ്പോൾ ആ ദിവസങ്ങളിലാണ് പത്രത്തിൽ അസാധ്യ കാര്യങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലിഹായുടെ നൊവേന ശ്രദ്ധിക്കുന്നത്. ഞാൻ അത് ചൊല്ലാൻ തുടങ്ങി. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാസ്ലിഹായെ. 8-ാം ദിവസം ഞാൻ വീടിൻ്റെ മുമ്പിലിരുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരനായ ജോസഫ് വന്ന് എന്നോട് പറഞ്ഞു, വികാരിയച്ഛനായ ഫാദർ മൈക്കിൾ തലേക്കാട്ടിൽ വിളിക്കുന്നുണ്ടെന്ന്. എനിക്ക് അച്ഛനാകാൻ ആഗ്രഹമുണ്ടെന്നറിയാമായിരുന്ന ജോസഫ് പറഞ്ഞ് അക്കാര്യം അറിഞ്ഞാണ് അദ്ദേഹം എന്നെ വിളിപ്പിച്ചത്. എനിക്ക് ദൈവവിളിയുണ്ടെന്ന് മുമ്പേ അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ പള്ളിമേടയിലേക്ക് സ്വാഗതം ചെയ്ത അച്ഛൻ എന്നെ പിറ്റേന്ന് തന്നെ അയിരൂരിലുള്ള കർമ്മലീത്ത് ആശ്രമത്തിലേക്ക് അയച്ചു. ഇപ്പോൾ നിത്യതയിലായിരിക്കുന്ന അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ആ സമയത്ത് അന്നത്തെ സഭാ മേധാവിയായ ഫാദർ ആൻഡ്രൂസ് ആശുപത്രിയിലായിരുന്നു. പിറ്റേ ദിവസം ജർമ്മനിക്ക് പോകാൻ ഒരുങ്ങുന്ന ഫാദർ ജയരാജിനെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം സഭാധികാരിക്കൊരു കത്ത് എഴുതി കൊടുത്തിട്ട് ഞാൻ മടങ്ങി. തിരികെയെത്തിയ അക്കാര്യം ഫാദർ മൈക്കിളിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം എന്നെ പിറ്റേ ദിവസവും അങ്ങോട്ടയച്ചു. വീണ്ടും ചെന്നപ്പോൾ അവിടെയുള്ളവർ എന്നെ ഒരു വാനിൽ കയറ്റി സഭാധികാരിയായ ഫാദർ ആൻഡ്രൂസ് കിടക്കുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്തിനാ വൈകിക്കുന്നേ? ആൻഡ്രൂസ് അച്ഛൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മോൻ ഇനി എന്തിനാ വൈകിക്കുന്നേ? അടുത്തയാഴ്ച ഒരു വണ്ടി കൊട്ടാരക്കര പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, കൊട്ടാരക്കരയിലെ പെരുങ്കുളത്തുള്ള കർമ്മലീത്ത സഭയുടെ ഭവനത്തിൽ സന്യാസിയാർത്ഥിയായി ചേർന്നുകൊള്ളുക. പിറ്റേ ആഴ്ച തന്നെ അപ്പനും ചേട്ടനും ചേർന്ന് എന്നെ കൊട്ടാരക്കരയിൽ കൊണ്ടുവിട്ടു. അങ്ങനെ വൈദിക പരിശീലനം ആരംഭിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ജെറമിയ 1:5 എന്ന വചനം എൻ്റെ ദൈവവിളിയിലും എത്രയോ സത്യം. വൈദികാർത്ഥിയായി ചേർന്ന് 11-ാം വർഷം 2002 ഡിസംബർ 14 വൈദിക പട്ടം സ്വീകരിച്ചു. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെ തിരുനാൾ ദിവസമായ അന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വെച്ചായിരുന്നു 12 പേരിൽ ഒരാളായി എൻ്റെ വൈദിക അഭിഷേകം. വൈദിക പഠനം വേറെ ലെവൽ. പഠനകാലത്ത് വളരെയധികം ക്ലേശങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ജ്ഞാനം നൽകി കർത്താവ് എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. 10-ാം ക്ലാസ്സിൽ ആദ്യ തവണ തോറ്റ് പിന്നീട് വളരെ കഷ്ടിച്ച് ഡിഗ്രി വരെ എത്തിയ ഞാൻ വൈദികർത്തിയായതു മുതൽ പഠനത്തിൽ ഉയരാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ എന്നെ 1-ാം സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തി. പിന്നീട് മലയാളത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തു. അതിനും ഉയർന്ന മാർക്ക് ലഭിച്ചു. എല്ലാ മേഖലകളിലും കർത്താവ് എന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന അനുഭവമായിരുന്നു. പട്ടത്തിൻ്റെ സമയത്ത് വീട്ടിലെ സാമ്പത്തികാവസ്ഥ മോശമായിരുന്നെങ്കിലും പട്ടത്തിൻ്റെ ചടങ്ങുകളെല്ലാം മനോഹരമായി നടത്താൻ കർത്താവ് സഭാധികാരികളിലൂടെ വഴിയൊരുക്കി. വൈദിക പട്ടം കഴിഞ്ഞിട്ടും എല്ലാ മേഖലകളിലും കർത്താവ് വിജയം തന്നെ എപ്പോഴും നൽകിക്കൊണ്ടിരുന്നു. അതോടൊപ്പം സഹനങ്ങളും. അച്ഛൻ മരിച്ചുപോയിരുന്നെങ്കിൽ. 2007 നെയ്യാറ്റിൻകര രൂപതയിലെ ഉദയംകുളങ്ങര അമരവിളപ്പള്ളിയിലായിരുന്നു സേവനം ചെയ്തിരുന്നത്. മാർച്ച് 5 കൊറ്റാമം എന്ന സബ്സ്റ്റേഷനിൽ ബലിയർപ്പിച്ചു മടങ്ങുമ്പോൾ ബൈക്ക് യാത്രികനായി ഞാൻ റോഡ് കുറുകെ കടക്കാൻ ശ്രമിക്കവേ ഒരു അപകടമുണ്ടായി. അപകടം നടന്നതിന് ദൃക്സാക്ഷിയായ ഒരു സിസ്റ്റർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് അപകടസ്ഥലത്തെ രക്തം തളം കെട്ടിക്കിടക്കുകയായിരുന്നു അത്രേ. സിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഞാൻ മരിച്ചുപോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നത്ര ഭീകരമായിരുന്ന അവസ്ഥ. എന്നാൽ റോഡ് മുഴുവൻ ബ്ലോക്കായപ്പോൾ ഏതോ ഒരു വാഹനത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ എൻ്റെ രക്തം പ്രവഹിക്കുന്ന കാലിൻ്റെ മുറിഞ്ഞ ഭാഗത്തിന് മുകളിൽ എൻ്റെ തന്നെ പാൻസ് വലിച്ചു കീറി കെട്ടിവെച്ചു. ഞാനപ്പോഴും വൈദിക വസ്ത്രത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് അമിത രക്തസ്രാവം മൂലമുള്ള മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇപ്രകാരം വിവിധ രീതികളിൽ കർത്താവിന്റെ കരുതൽ പ്രകടമായിരുന്നു. അതിവേഗം എന്റെ ചികിത്സകൾ നടത്തുന്നതിനായി വലിയ തുക തന്നെ സന്യാസ സഭാധികാരികൾ നൽകി. ആദ്യം പ്രവേശിപ്പിക്കപ്പെട്ട ആശുപത്രിയിൽ നിന്ന് കൂടുതൽ ചികിത്സകൾക്കായി വേറെ ആശുപത്രിയിലേക്ക് മാറ്റി. എങ്കിലും ഒടുവിൽ എന്റെ വലത് കാലിന്റെ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളയേണ്ടി വന്നു. പിന്നീട് കൃത്രിമക്കാൽ വയ്ക്കുകയാണ് ചെയ്തത്. കാല് പോയാലെന്ത്? കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ ഇറ്റലിയിൽ സേവനത്തിനായി അയക്കപ്പെട്ടു. അവിടെ ഇടവക വികാരിയും അസിസ്റ്റന്റ് വികാരിയും എല്ലാമായി സേവനം ചെയ്തു. അതിനിടെയും സഹനങ്ങൾ പിന്തുടർന്നു. എന്റെ ദൈവവിളി പോലും നഷ്ടപ്പെടുമോ എന്ന് തോന്നുന്ന ചില തെറ്റിദ്ധാരണകൾ നേരിടേണ്ടി വന്നു. ഇറ്റാലിയൻ ഭാഷ മാത്രം സംസാരിക്കുന്ന അവിടുത്തെ എന്റെ സഭാധികാരികളോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാനും സാധിച്ചിരുന്നില്ല. ഒടുവിൽ അവർ എന്നെ പുറത്താക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് സമീപിച്ചു. ആ സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ നടന്നത് അത്ഭുതമാണ്. ഇറ്റാലിയൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത ഞാൻ പറഞ്ഞത് അവർക്ക് വ്യക്തമായി മനസ്സിലായി. തുടർന്ന് അവർ എനിക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ മാറുകയും ചെയ്തു. അങ്ങനെ ആ പ്രതിസന്ധി തരണം ചെയ്തു. വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വന്നപ്പോഴും എല്ലാ പ്രതികൂലങ്ങളിലും ദൈവീക പരിപാലന ദൃശ്യമായിരുന്നു. സന്യാസസഭ എന്റെ ഉപയോഗത്തിനായി പ്രത്യേകം വാഹനം അനുവദിച്ചു. വീണ്ടും ഉന്നത പഠനത്തിന് അവസരം ഒരുക്കി തന്നു. അതോടൊപ്പം പരിശുദ്ധാത്മ വരദാനങ്ങളിൽ പരിശീലനം നേടി കൗൺസിലിംഗ് നടത്തണമെന്ന ആഗ്രഹം മനസ്സിൽ ഉണർന്നിരുന്നു. അതിനായി എവിടെയാണ് പോകേണ്ടതെന്ന ചിന്തയുമായി വ്യക്തിപരമായ ധ്യാനത്തിനായി ചാലക്കുടി പരിയാരം CSR ആശ്രമത്തിലായിരുന്ന സമയം. അപ്രതീക്ഷിതമായി അവിടെ എത്തിയ നീലവസ്ത്രധാരണിയായ ഒരു സിസ്റ്റർ കുളത്തുവയൽ NRC യെ കുറിച്ച് പറഞ്ഞു തന്നു. എന്റെ ആ നിയോഗത്തിന് പരിശുദ്ധ മാതാവ് നേരിട്ട് വന്ന് ഉത്തരം തന്നതുപോലുള്ള അനുഭവമായിരുന്നു അത്. തുടർന്ന് കുളത്തുവയലിലെത്തി പ്രാർത്ഥിക്കാനും വരദാനങ്ങളിൽ പരിശീലനം നേടാനും സാധിച്ചു. കൗൺസിലിംഗിലൂടെ അനേകർക്ക് സാന്ത്വനമാകാൻ ഈ പരിശീലനം എന്നെ ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഒരു സാധാരണ വൈദികൻ മാത്രമായിരുന്ന ഞാൻ കൂടുതൽ പൗത്രീകരിക്കപ്പെടാനും ഈശോയിലേക്ക് അടുക്കാനും സഹനങ്ങൾ നിമിത്തമായി. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. സങ്കീർത്തനങ്ങൾ 119:71. നല്ല ദൈവത്തിന് 1000 നന്ദി.